2024 ഏപ്രിൽ 25 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇത് അവസാന അവസരം. ജനാധിപത്യം വിജയിക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രി എഴുതുന്നു. ശേഷിക്കുന്ന നേതാക്കൾ കൂടി ഏത് നിമിഷവും BJPയിൽ ചേരാമെന്നതാണ് കോൺഗ്രസിലെ സ്ഥിതി. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ പതിവാണ്. അവയുടെ ഭാഗമായി സർക്കാരുകൾ വരും പോകും. അത്തരത്തിലുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പായി കാണാനാവില്ല ഈ പൊതു തെരഞ്ഞെടുപ്പിനെ. അസാധാരണമാ വിധം ഗൌരവമാർന്ന പ്രാധാന്യം കൽപ്പിക്കേണ്ട തിരഞ്ഞെടുപ്പാണിത്. ഇന്ത്യ ഇതുവരെ നമ്മൾ കണ്ട നിലയിൽ ഇനിയുള്ള ഘട്ടത്തിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങളെ പരിരക്ഷിച്ചു നിലനിർത്താൻ ഇന്ത്യൻ ജനതയ്ക്ക് ഒരുപക്ഷെ കൈവരുന്ന അവസാന അവസരമാണ് ഇത്. വർഗീയ ഭരണം. അറബിക്കടലിൽ ഭരണഘടനയുടെ രക്ഷിതാക്കളാകേണ്ടവർ തന്നെ അതിന്റെ നാശകാരികൾ ആകുകയും മതേതര ഇന്ത്യയെ മതാധിഷ്ഠിത ഇന്ത്യയാക്കി മാറ്റിയെടുക്കാൻ നോക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിനെയൊക്കെ ചെറുത്ത് രാജ്യത്തെയും ഭരണഘടനയും രക്ഷിക്കാൻ കൈവരുന്ന അവസാന അവസരമായി തന്നെ ഇതിനെ കാണാം. എങ്ങനെയാണ് സംഘപരിവാർ ഭരണം ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത്? ഇന്ത്യൻ പാർലമെന്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നാളുകളിൽ മാത്രം സമ്മേളിക്കുന്ന നില വന്നു. അന്വേഷണ ഏജൻസികൾ ജനാധിപത്യ പാർട്ടികളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ മുതൽ പ്രതിപക്ഷ ഗവൺമെന്റുകളുടെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ വരെ തകർക്കാൻ വേട്ടനായക്കളെ പോലെ അഴിച്ചു വിടപ്പെടുന്ന നില വന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെടും. മതേതരത്വവും അപകടത്തിലാകും. ന്യൂനപക്ഷം അപകടത്തിലാകും. ജനാധിപത്യം അപകടത്തിലാകും. മുമ്പൊരു ഘട്ടത്തിൽ നമ്മൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന്. അത് സംഭവിച്ചു. അതേപോലെ ഈ ഘട്ടത്തിൽ നാം പറയുന്നു സംഘപരിവാറിന്റെ വർഗീയ ദുർഭരണം അറബിക്കടലിൽ എന്ന്. ആവർത്തിക്കാൻ കാക്കുന്ന 2024 ആവർത്തിക്കാൻ പോകുന്നു എന്നതിനാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസ്തമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം. അന്ന് BJP മുന്നോട്ട് വെച്ച ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ തകർന്നടിഞ്ഞു. ഇടതുപക്ഷം വലിയ സ്വാധീനം ശക്തിയായി പാർലമെന്റിൽ ഉയർന്നു. ഇടതു പിന്തുണ ഇല്ലാതെ ഒരു മതനിരപേക്ഷ ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന നില വന്നു. അങ്ങനെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ UPA സർക്കാർ ജന്മമെടുത്തത്. സമാനമായ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത്. ഫിർ ഏക് ബാർ മോദി സർക്കാർ, അപ്കി ബാർ ചാസ ബാർ തുടങ്ങിയ BJP മുദ്രാവാക്യങ്ങളെല്ലാം തകർന്നടിയാൻ പോകുകയാണ്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന മുദ്രാവാക്യത്തിന് ജനങ്ങൾ അടിവര ഇടാൻ പോകുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കുംഭകോണമാണ് ഇലക്ട്രൽ ബോണ്ട്. അതിനെതിരെ കോടതിയിൽ പോയത് സീതാറാം യെച്ചൂരിയാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസും BJPയും പാർലമെന്റിൽ കൈകോർത്താണ് നിയമം പാസാക്കിയത് എന്നതോർക്കണം. അതിന്റെ കോടിക്കണക്കായ കള്ളപ്പണം കൈപ്പറ്റിയതും ഇവരാണ്. ഇത് വാങ്ങാതിരുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ചൂട്ട് പിടിക്കുന്ന UDF BJP നയങ്ങളുമായി സമരസപ്പെട്ട് പോയാലേ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവൂ എന്ന ധാരണയിലാണ് കോൺഗ്രസ്. കോൺഗ്രസിൽ ശേഷിക്കുന്ന നേതാക്കൾ പോലും ഏത് നിമിഷവും BJPയിൽ ചേരാമെന്ന സ്ഥിതി. കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്ന BJP സർക്കാർ കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെല്ലാം ചൂട്ടുപിടിക്കുകയാണ്. കേരളത്തിലെ UDF നിയമസഭയെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോഴും അർഹമായ നികുതി വിഹിതം വെട്ടിക്കുറച്ചപ്പോഴും അതിനെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്നുള്ള UDF MPമാർക്ക് കഴിഞ്ഞില്ല. രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിനെയും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വിലയിരുത്താനുള്ള അവസരമാണ്. ജനങ്ങൾക്ക് നൽകിയ ഒരൊറ്റ വാഗ്ദാനം പോലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത BJPക്ക് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ സർക്കാരിന്റെ വിലയിരുത്തലാവും എന്ന് പറയാൻ മടിയുണ്ടാവും. രാജ്യത്തെയും ജനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. ആ പ്രചാരണങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുക തന്നെ ചെയ്യും.